പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും എന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവവുമായുള്ളവേ, നിന്റെ ദേശത്തേക്ക് നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോക, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളിച്ചത് യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ രണ്ടു കൂട്ടമായി തീർന്നിരിക്കുന്നു.
നമ്മള് ഇന്ന് രാവിലെ സമയം വായിച്ചതായ വാക്യം യാക്കോബ് പ്രാർത്ഥിച്ചതായ ഒരു പ്രാർത്ഥന, വേദോസ്തു നമ്മൾ വായിക്കുമ്പോൾ അനേക പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന നമുക്ക് കാണുവാനൊക്കെ കഴിയുന്നുണ്ട്. വളരെ ചുരുക്കമായി പ്രാർത്ഥിച്ചവരും വളരെ നീട്ടി പ്രാർത്ഥിച്ചവരുമായ ദൈവദാസന്മാരെ സഹോദരിമാരെയൊക്കെയും നമുക്ക് ദൈവത്തിന് വേണ്ടി കാണുവാനൊക്കെ കഴിയും. ഇന്ന് രാവിലെ സമയം നാം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് യാക്കോബിന്റെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ മൂന്ന് വിഷയങ്ങൾ ഓർപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. യാക്കോബ് പ്രാർത്ഥിച്ചതായ ഈ പ്രാർത്ഥന, യാക്കോബ് എന്തിനു പ്രാർത്ഥിച്ചു, ഏത് സാഹചര്യത്തിലാണ് പ്രാർത്ഥിച്ചതെന്ന് നമ്മൾ 32 അധ്യായം ആദ്യം മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ കാണുവാൻ തക്കൊണ്ട് കഴിയും. തിരുവനന്തപുരം നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതലായി വളരെ നീട്ടി പ്രാർത്ഥിച്ച വ്യക്തി ശലോമോന്റെ രാജാവ്, ഏറ്റവും നീണ്ട ഒരു പ്രാർത്ഥന നടത്തിയത് ശലോമോന്റെ രാജാവ്. താന് ദൈവത്തിന് വേണ്ടി ഒരാലയം പണിതു. ആലയം പണിതതിനു ശേഷം അതിന്റെ പ്രതിഷ്ഠാ ദിവസത്തിങ്കൽ അതിനുവേണ്ടി പ്രത്യേകമായി ഒരുക്കിയിരുന്ന പീഠത്തിന്മേൽ കയറി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചതായ ശലോമോന്റെ ഒരു പ്രാർത്ഥന ദിനവൃത്താന്ത പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. താൻ പ്രാർത്ഥിച്ചപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ അവൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും ഒതുങ്ങാത്ത ദൈവമാണ്, പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഈ ആലയത്തിൽ നീ എങ്ങനെ വസിക്കും. താൻ വളരെയധികം പ്രാർത്ഥന നീട്ടി പ്രാർത്ഥിച്ചു. മറുപടി ലഭിക്കുവാൻ വേണ്ടിയാണ് ശലോമോൻ പ്രാർത്ഥിച്ചത്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കില്ല. ലഭിക്കാൻ താമസിക്കും തോറും ശലോമോന്റെ പ്രാർത്ഥന നീണ്ടുകൊണ്ട് താൻ പ്രാർത്ഥിച്ചതായ പ്രാർത്ഥന തിരുവനന്തപുരത്ത് അതുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം താൻ പീഠത്തിന്മേൽ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ച ഉടനെ ദൈവത്തിന്റെ ഷക്കീന ദൈവത്തിന്റെ ആലയത്തിന് ഇറങ്ങുവാൻ
തക്കുണ്ട്.
വളരെ നീണ്ട ഒരു പ്രാർത്ഥനയിലല്ല, ദൈവസന്നിധാനത്തിൽ തങ്ങളെ തന്നെ പൂർണ്ണമായി താഴ്ത്തി തങ്ങളെ തന്നെ വിനയപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. വളരെ ചുരുക്കമായി പ്രാർത്ഥിച്ച വീരന്മാരിൽ ഒരു വ്യക്തിയാണ് പ്രവാചകനായ ഏലിയാവ്. താൻ കർമ്മേലിന്റെ കൊടുമുടിയിൽ വലിയൊരു പോരാട്ടത്തിന് നടുവിലായിരിക്കുക, രണ്ട് പാർട്ടിയാണ് നമ്മൾ തിരിഞ്ഞിരിക്കുക, ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ നിൽപ്പാതെ കൊണ്ടു ഏലിയാവ് മാത്രമേ ആദ്യമായി പ്രാർത്ഥിപ്പാൻ ചാൻസ് കിട്ടുന്നത്. ബാല്യ പ്രവാചകന്മാർ അവര് പ്രാർത്ഥന ആരംഭിച്ചു, അവരെ ബലിപീഠം ഒരുക്കി, കാളയെ നുറുക്കി കണ്ണം കണ്ണമായി നുറുക്കി ബലിപീഠത്തിന്മേൽ വെച്ചു, അതിനൊന്നും കുറവില്ലായിരുന്നു, പ്രാർത്ഥനയും നടക്കുന്നു. എന്നാൽ ഇവർ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം വേറെയാണെന്ന് മാത്രം. അവര് ബാലനെ വിളിച്ചു, രാവിലെ മുതൽ പ്രാർത്ഥന ആരംഭിച്ചു, ഉച്ച വരെ അവരുടെ പ്രാർത്ഥന നീണ്ടത്, വളരെ നീട്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല. തീ ഇറങ്ങണം എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ വിഷയം. അവസാന ഏരിയാവ് അവരെ കളിയാക്കാൻ തുടങ്ങി. കുറച്ചുകൂടെ ഉറക്കം പ്രാർത്ഥിക്കുക, ചിലപ്പോൾ നിങ്ങളുടെ ദേവൻ ഉറങ്ങുകയായിരിക്കും, അല്ലെങ്കിൽ വടിയാത്രയിലായിരിക്കും, ദൂരെയായിരിക്കും, ഉറക്കം പ്രാർത്ഥിക്കാൻ പറ്റും. അതനുസരിച്ച് ഇവർ ഉറക്കം പ്രാർത്ഥിക്കാൻ തുടങ്ങി, ശരീരത്തിന് മുറിവേൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യാതൊരു മറുപടിയും ലഭിക്കുന്നു. അവസാന ഏലിയാവ് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന. ഏലിയാവ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം നമുക്ക് അവിടെ കാണുവാൻ തക്കൊള്ളു. താൻ ഉടനെ കയറി അങ്ങ് പ്രാർത്ഥിക്കുക. ഏലിയാവിന്റെ ദൈവം ആരാണെന്ന് ഏലിയാവിന് നല്ല ഉറപ്പുണ്ട്. ഒരിക്കലും ആഹാബിനോട് താൻ കൊട്ടാരത്തിൽ പ്രവേശിച്ച് പറഞ്ഞതാണ് ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തെ പരിചരിച്ച് ദൈവത്തെ സേവിച്ചറിഞ്ഞ ഏലിയാവ് തന്റെ ദൈവത്തിന്റെ മുമ്പിൽ എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഏലിയാവ് ഈ വലിയ പോരാട്ടത്തിന് നടുവിൽ പെട്ടെന്ന് കയറി പ്രാർത്ഥിക്കുന്ന ഒരു ഏലിയാവിനെയല്ല നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. അവൻ ആദ്യമായി എന്ത് ചെയ്തറിയാമോ, ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. ഇന്ന് രാവിലെ സമയം ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കാൻ കാരണമെന്നിരിക്കും ദൈവമക്കളെ. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപായി തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണം വരേണ്ടതായ ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇടിവ് കിടക്കുന്ന കാലത്തോളം പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ തക്കൊണ്ട് താമസിക്കും. ഇത് അനേക പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ തക്കൊണ്ട് താമസിക്കുന്നതിന്റെ കാരണം അനേക ഇടിവുകൾ ഉണ്ടെന്നുള്ളതാണ്. യാഗപീഠം ഇടിഞ്ഞു കിടക്കുന്ന കാലത്തോളം എത്ര പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരത്തില്ല. ആ വിവരം ആ വിഷയം ഏരിയാവിന് അറിയാവുന്നുണ്ട്. അവൻ ആദ്യമേ തന്റെ ഇടിവുകളെ നന്നാക്കി. പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, രണ്ടു വാക്ക് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ആദ്യമായി ക്രമീകരണമാണ് ദൈവം നോക്കുന്നത്, നമ്മുടെ ദൈവത്തോടുള്ള ബന്ധമാണ് നോക്കുന്നത്. ദൈവവും നാമം തമ്മിൽ എന്തെങ്കിലും വിടവ് വന്നിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇന്ന് രാവിലെ സമയം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ക്രമീകരണം വരുത്തുവാൻ എന്തെങ്കിലും ഇടിവുകളുണ്ടെങ്കിൽ ഇന്ന് രാവിലെ സമയം നമുക്കതൊന്ന് പണിയാം. അത് പണിതിന് ശേഷം ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാമെങ്കിൽ ഉടൻ ഉത്തരമറങ്ങുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഏലിയാവ് അധികം വാക്കുകൾ ഉരുവിട്ടില്ല, അവൻ രണ്ടു വാക്ക് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമേ, നീ ദൈവം തന്നെ എന്ന് ഈ ജനം മനസ്സിലാക്കുവാൻ ഈ കൊണ്ട് ഉത്തരമറങ്ങണമേ. ക്രൈസ്തലോ, അവിടെ നമ്മൾ വായിക്കുന്നത് ശലോമോന്റെ ഒരു നീണ്ട പ്രാർത്ഥന പോലുള്ള പ്രാർത്ഥന അവിടെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നില്ല. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി. ഉടൻ ഉത്തരമറങ്ങണമെങ്കിൽ ഉടനെ ക്രമീകരണമാണ് ദൈവത്തിന്റെ സന്നാഹത്തിന് ആവശ്യമായിരിക്കുന്നത്. ഇവിടെ യാക്കോബ് പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചു. താന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ മൂന്ന് വിഷയങ്ങൾ ദൈവത്തിന് മുൻപാകെ വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. എന്നാ യാക്കോബ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ശ്രദ്ധിച്ചു. യാക്കോബ് പ്രാർത്ഥിച്ച പ്രാർത്ഥന മൂന്ന് വിഷയങ്ങൾ ദൈവത്തിന് മുൻപാകെ വെച്ചു. എന്താണ് യാക്കോബ് പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം? താന് യേശാവിനെ കബളിപ്പിച്ചിട്ട് താൻ ഓടിപ്പോകുമ്പോൾ ബേഥേൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ദൈവത്തിന്റെ ദർശനം പ്രാപിച്ച ഒരു വ്യക്തിയാണ് യാക്കോബ്. അവിടെ വെച്ച് സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ഗോവണി യാക്കോബ് ദർശിച്ചു. ആ ഗോവണിയിൽ കൂടി ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്ത കാഴ്ച യാക്കോബ് കണ്ടു. ആ ഗോവണിയുടെ ഒരു അറ്റത്ത് സ്വർഗസ്ഥനമായി ദൈവം നിൽക്കുന്ന കാഴ്ച താൻ കണ്ടു. തനിക്ക് ആദ്യമായിട്ടാണ് ദൈവിക സന്ദർശനം ഉണ്ടാകുന്നത്. ആദ്യമായിട്ടാണ് ദൈവിക ശബ്ദം താൻ കേൾക്കുന്നത്. ദൈവം തന്റെ കൂടെ ഇടപെടുകയാണ്. സ്വർഗസ്ഥനായ ദൈവം യാക്കോബിനോട് പറഞ്ഞു, ഞാൻ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ ദൈവമാകും, നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് തരും. അവിടെ കൊണ്ടൊന്നുമില്ല, നിന്റെ യാത്രയിൽ എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഇങ്ങനെയുള്ള ദൈവിക ശബ്ദമുണ്ടായി. ഈ ശബ്ദമുണ്ടായി താൻ രാവിലെ ഉറക്കമുണർന്നു കഴിഞ്ഞപ്പോൾ താൻ ദൈവസന്നിധാനത്തിൽ നേർത്തു. താൻ തലയായി വെച്ച് കിടന്ന കല്ലെടുത്ത് ചൂടായി നിർത്തി, അതിന്മേൽ എണ്ണയൊഴിച്ചു. എണ്ണയൊഴിച്ചിട്ട് ഒരു നേർച്ച നേർന്നു. ആ നേർച്ച ഇങ്ങനെയായിരുന്നു, അവൻ ദൈവത്തോട് പറയുകയാണ്, എന്റെ ഈ യാത്രയിൽ ദൈവം എന്റെ കൂടെ പോയി, എനിക്ക് വഴിയിൽ കഴിപ്പാൻ ആഹാരവും എനിക്ക് ധരിപ്പാൻ വസ്ത്രം തരികയും ചെയ്യുമെങ്കിൽ ഞാൻ തൂണായി നിർത്തിയ ഈ സ്ഥാനത്ത് ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണി. ഈ കാര്യം തന്നെയാ ദൈവം അവനോട് പറഞ്ഞത്, യാക്കോബേ നിന്റെ യാത്രയിൽ എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളി പറയുന്നത്. അതിനൊക്കെ ആ മറുപടിയും ശബ്ദമൊക്കെ കേട്ടിട്ട് ദേഹത്തിന് വലിയ ഉറപ്പില്ല. ദേഹം കല്ലെടുത്ത് ഊടാറെന്ന് പറയാ, എന്റെ യാത്ര നീ പോരാമെങ്കിൽ, പിന്നെ പറയാ എനിക്ക് വഴിക്ക് കഴിക്കാനൊക്കെ ആഹാരവും വെള്ളമൊക്കെ തരാമെങ്കിൽ, പിന്നെ എനിക്ക് കൊടുക്കാൻ വസ്ത്രമൊക്കെ തരാമെങ്കിൽ ഞാൻ ബിൽഡിംഗ് പണിക്ക് വേണ്ടി കുറച്ച് കാശൊക്കെ കൊടുക്കാം. യാക്കോബിന്റെ പ്രാർത്ഥന. പിന്നെ എനിക്ക് കിട്ടുന്ന ദേശാംശമൊക്കെ കൊടുക്കാം. ഇത്രയും കാര്യം ചെയ്യണം. അങ്ങനെ ഒരു നേർച്ചയൊക്കെ നേർന്ന് യാക്കോബ് പോവുക. 20 വർഷമായി താൻ പത്തനാറാമിൽ താമസിക്കുക. 14 വർഷം തന്റെ കല്യാണത്തിന് വേണ്ടി തന്റെ വിവാഹകാലത്തിന് വേണ്ടി 14 വർഷം ചെലവഴിച്ചു. 6 വർഷക്കാലം ഭൗതികമായ വിഷയങ്ങളുടെ മുമ്പ് ചെലവഴിച്ചു. 20 വർഷക്കാലം പത്തനാറാമിൽ താമസിച്ചു. താൻ തന്റെ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോവാതെ കണ്ണം പ്രാഞ്ചി. അതിന്റെ മുഖാന്തരം എന്താന്ന് ചോദിച്ചാൽ, താൻ ഈ പ്രദേശത്ത് കടന്നു നിന്നതിന് ശേഷം ദൈവ യാക്കോവിനെ വളരെയധികം അനുഗ്രഹിച്ചു, വളരെ അനുഗ്രഹം പ്രാപിച്ചു. ദൈവത്തിന്റെ വിശ്വസ്തയ്ക്ക് യാതൊരു മാറ്റമില്ലാത്തതിനാൽ നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദൈവം എപ്രകാരം യാക്കോവിനോട് പറഞ്ഞു, അതുപോലെ യാക്കോവിനെ അനുഗ്രഹിച്ചു. അനുഗ്രഹം പ്രാപിച്ച് ലാവാനേക്കാളൊക്കെ വളരെ ഉയർന്നു കഴിഞ്ഞപ്പോൾ ലാവാന്റെ മക്കൾ പറയുക, ഞങ്ങളുടെ അപ്പന്റെ സ്വത്ത് കൊണ്ടാ ഇവനെല്ലാം സമ്പാദിച്ചത്. അപ്പൊ ലാവാൻ ഇങ്ങനെ ചാരിത്രത്തിന്റെ കിടക്കായിരുന്നു. ഉടനെ യാക്കോവ് നോക്കിയപ്പോൾ അവന്റെ മുഖം മുമ്പ് ഇരുന്നതുപോലല്ല. ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് താൻ വളരെ ഭാരപ്പെട്ടു. അന്നേരെ ദൈവിക ശബ്ദമുണ്ടായി. ദൈവിക ശബ്ദം ഇങ്ങനെയായിരുന്നു, യാക്കോവ് നീ എഴുന്നേറ്റ് ബേഥേലിലേക്ക് മടങ്ങിപ്പോകാം. നീ എന്നോട് നേരത്തെ നിർണായ കാര്യമുണ്ടല്ലോ, അത് നീ അവിടെ ചെന്ന് നിവർത്തിക്കാം. നീ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് കയറി ദൈവസന്നാഥ തീരുമാനമെടുക്കും. നമ്മൾ തീരുമാനങ്ങളൊക്കെ മറന്നുപോകും. 20 വർഷം കഴിഞ്ഞിട്ടും സ്വർഗസ്ഥനായ ദൈവം മറന്നില്ല. ഇന്ന് രാവിലെ സമയം പ്രത്യേകം ഓർത്തു കൊണ്ടണം, ദൈവസന്നാഥ തീരുമാനമെടുക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നാം നമ്മൾ നിവർത്തിക്കണം. തീരുമാനത്തിന്മേൽ ഉറച്ചു നിൽക്കുന്നതായ ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളെടുത്ത തീരുമാനം മറന്നുപോയാലും നമ്മൾ ആരുടെ മുമ്പിൽ തീരുമാനമെടുത്തോ ആ ദൈവം ആ തീരുമാനം മറക്കത്തില്ല. 20 വർഷം കഴിഞ്ഞാലും ആ തീരുമാനത്തെ പിടിച്ചു തൂങ്ങിക്കിടക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. യാക്കോബിനെ നീ മടങ്ങിപ്പോക, നീ എന്നോട് നേർച്ച നേർന്ന ആ കാര്യം പോയി നിവർത്തിക്കായെന്ന്. ക്രൈസ്തവോ യാക്കോബ് മടങ്ങിപ്പോരുക. തന്റെ ഭാര്യമാരും തന്റെ കുഞ്ഞുങ്ങളും തന്റെ മൃഗസമ്പത്തുകളുമായി യാക്കോബ് മടങ്ങിപ്പോരുക. 10 വർഷമായി പത്തനാറാമിൽ താമസിച്ച യാക്കോബ് മടങ്ങി വരിക. അവൻ ഫോറിനിൽ നിന്ന് മടങ്ങി വരിക. മടങ്ങി വരുന്ന സന്ദർഭത്തെങ്കിൽ അവന്റെ ഉള്ളത്തിലെ ഭയം എന്താണെന്നറിയാമോ? ഞാൻ ഏശാവിനെ എങ്ങനെ അഭിമുഖീകരിക്കണം? എന്റെ ജ്യേഷ്ഠനെ 20 വർഷം മുമ്പ് ഞാൻ കബളിപ്പിച്ചിട്ട് പോയതാ. ഞാൻ എങ്ങനെ അവനെ ഫേസ് ചെയ്യും? ഇങ്ങനെ ഉള്ളിൽ ഭാരപ്പെട്ടുള്ള യാത്രയാണ് യാക്കോബ്. യാക്കോബ് എന്നുള്ള പേര് കേൾക്കുമ്പോ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന സൂത്രക്കാരനാണല്ലോ ഉപായ. അവൻ പല ഉപായങ്ങളും ഇങ്ങനെ ചിന്തിച്ചു. അവസാനം അവനെടുത്ത തീരുമാനം എന്നറിയാമോ? തന്റെ വൃത്യന്മാരെ പറഞ്ഞങ്ങോട്ട്. വൃത്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ ജ്യേഷ്ഠന്റെ അരിക്ക് ചെന്ന് പറയണം, യജമാനനെ നിന്റെ അരികൻ യാക്കോബ് മടങ്ങി വരുന്നു. ഈ വിവരം ചെന്ന് അറിയിക്കാൻ പറഞ്ഞു. ഈ വിവരം ചെന്ന് വൃത്യന്മാര് യേശാവിനോട് പറഞ്ഞപ്പോൾ യേശാവൻ വീട്ടിൽ സന്തോഷമായി. അവന്റെ പഴയ വൈരാഗ്യമെല്ലാം മാറിപ്പോയി. പകം വീടണമെന്നൊക്കെ വിചാരിച്ചിരുന്ന തന്റെ അനുജൻ വരുന്നത് കേട്ടപ്പോൾ 20 വർഷമായി കണ്ടിട്ട് തന്റെ അനുജനെ കാണാനുള്ള ആഗ്രഹം യേശാവിന്റെ ഉള്ളിലുണ്ടായി. ഉടനെ ഈ വൃത്യന്മാരോട് പറഞ്ഞു, എന്റെ അനുജൻ വരുന്നെങ്കിൽ ഞാൻ 400 പേരുമായിട്ട് അവനെ എതിരേൽപ്പാൻ വരുന്നു പറഞ്ഞേക്കുമ്പോ 400 പേരുമായിട്ട് ഈ വൃത്യന്മാര് വന്ന് യാക്കോവിനോട് പറഞ്ഞു, നിന്റെ ജ്യേഷ്ഠൻ പറയുന്നു 400 പേരുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു. ഇത് കേട്ടപ്പോ യാക്കോവ് പേടിച്ചു പോയി, അവന്റെ മുട്ടടിച്ചു പോയി. എന്റെ ദൈവമേ, 400 പേരുമാണ് എന്റെ ജ്യേഷ്ഠൻ പറഞ്ഞെങ്കിൽ എന്നെ കൊല്ലാനും എന്റെ ഭാര്യമാരെ കൊല്ലാനും എന്റെ വൃത്യന്മാരെയും ആടുകളെയും അപഹരിപ്പാനും ആണ് കടന്നു വരുന്നുള്ള പേടി തന്റെ ഉള്ളതുകൊണ്ടാണ്. ആ സമയം താൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാ ഈ 32-ാം അധ്യായത്തിൽ നമ്മൾ ഇന്ന് രാവിലെ സമയം ചിന്തയ്ക്ക് വേണ്ടി വായിച്ചത്. ക്രൈസ്തവോ പലർക്കും പ്രാർത്ഥിക്കാൻ തക്കുള്ള സമയം. എന്നാൽ ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള ദൈവമക്കളുടെ പ്രാർത്ഥനയെ കുറിച്ചുള്ള വാചകം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രൈസ്തവോ ചിലരോട് പ്രാർത്ഥിക്കാൻ എന്താ വരാത്തെന്ന് ചോദിച്ചാല് അവര് പറയും ബിസിയാന്ന് പറയും. ബിസിയാന്ന് പറയുന്ന യാക്കോബ് നോക്ക, അവൻ വളരെ ബിസിയായിരുന്നു. രാവും പകലും ഒരുപോലെ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു യാക്കോബ്. ഇപ്പൊ അവൻ എങ്ങനെ ദൈവസന്നാഥത്തിൽ പ്രാർത്ഥിക്കാൻ സമയമെടുത്തു? ഇതിന്റെ മുൻപുള്ള സമയം നോക്കി അവൻ അധിക സമയം പ്രാർത്ഥിച്ചാലൊന്നും തിരുവല്ല നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. എന്നാൽ പ്രാർത്ഥിക്കാൻ തക്കവണ്ണം സമയമില്ല, യോഗത്തിൽ വരാൻ തക്കവണ്ണം സമയമില്ല, ബിസിയാന്ന് പറഞ്ഞ യാക്കോബ് ഉണ്ടല്ലോ. ഇപ്പം അവന് സമയമില്ലെങ്കിൽ അവനിപ്പം പ്രാർത്ഥിക്കുക. ഇന്ന് രാവിലെ ഈ സമയം പ്രാർത്ഥനയ്ക്ക് സമയമില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പൈതലെ ദൈവസന്നിധിയിൽ ചെലവഴിപ്പാതൊക്കെ നീ സമയമെടുക്കാതെ മാറിപ്പോയാൽ നിന്റെ മുൻപാകെ സാഹചര്യങ്ങളെ കൊണ്ട് ഇട്ട് പ്രതികൂലങ്ങളെ കൊണ്ട് ഇട്ട് സമയം ഉണ്ടാക്കി തരുവാതൊക്കെ കഴിവുള്ളവനായ ദൈവമാണ് നമ്മുടെ ദൈവം. ക്രൈസ്തവോ യാക്കോബ് ഇപ്പൊ പ്രാർത്ഥിക്കുക. അവൻ പ്രാർത്ഥനയെ കൊണ്ട് ആരംഭിച്ചു. ഇന്ന് രാവിലെ സമയം ഈ പ്രാർത്ഥന നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പ്രാർത്ഥന യാക്കോബിന് ഈ പ്രാർത്ഥന ഒന്ന് മാതൃകയാക്കണം. അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ മൂന്ന് വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അവൻ പ്രാർത്ഥന ആരംഭിച്ചു, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവമേ, താൻ പ്രാർത്ഥിക്കുകയാണ് നിന്റെ ദേശത്തേക്കും നിന്റെ ചാച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോകാം, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അറിഞ്ഞു ചെയ്ത ഹോവേ. അവൻ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ അവൻ ദൈവത്തിന്റെ വാക്കെ കയറി പിടിച്ചോണ്ട് പ്രാർത്ഥിക്കുന്നു. വാറ്റത്തങ്ങളെ മുറുകെ പിടിച്ചോണ്ടുള്ള പ്രാർത്ഥന, പ്രാർത്ഥിക്കുന്ന ജീവിതമേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ക്ഷണത്തിൽ മറുപടി ലഭിക്കണമെങ്കിൽ കർത്താവിന്റെ വാക്കുകളെ കയറി പിടിച്ച് പ്രാർത്ഥിച്ചോണം. ക്രൈസ്തവം, കാരണം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് യാക്കോബ് എങ്ങനെ ഇത് പഠിച്ചു. അവൻ അറിയാതെ പ്രശ്നം അവന്റെ മുമ്പിൽ ഒന്നുപോലെ നിൽക്കുന്ന ഒരു തോന്നൽ യാക്കോബിനുണ്ടായി. ആ പ്രശ്നങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന യാക്കോബ്, പർവ്വതം പോലുള്ള പ്രശ്നങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന യാക്കോബ് ഈ പ്രശ്നങ്ങളെ കണ്ടുകഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തിന്റെ വാക്കക്കരി പിടിച്ചോണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് മുൻപിൽ പർവ്വതം പോലുള്ള പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്ന ദൈവത്തിന്റെ വൈദ്യുതി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറികടന്നു പോകാത്ത, നിന്റെ കണ്ണീരിന് മറികടന്നു പോകാത്ത ഒരു ദൈവം ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ ആലയം പണിയുവാന്റെ കൊണ്ടും ദൈവത്തിന്റെ ആജ്ഞ തനിക്കുണ്ടായി കഴിഞ്ഞപ്പോൾ താൻ ആലയം പണിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. താൻ മുൻപോട്ട് കടന്നു പോകുമ്പോൾ വലിയൊരു പർവ്വതം തടസ്സമായി നിൽക്കുന്നു. നമ്മൾ ആരെന്തെങ്കിലും ഈ പർവ്വതത്തെ നോക്കി സമയം കളഞ്ഞാൽ എന്റെ മുമ്പിലെ പർവ്വതം എത്ര വലിയ പർവ്വതമാണ്, ഈ പർവ്വതത്തെ കടന്നെങ്ങനെ പോകും, നടത്തിപ്പില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോയേനെ. എന്നാൽ സെരുബാബേൽ നോക്കിയത് പർവ്വതത്തെ അല്ല, അവനെ വിളിച്ചിറക്കിയ ദൈവത്തിന്റെ മുഖത്തേക്കാണ് നോക്കിയത്. ഇന്ന് മുൻപിൽ കാണുന്ന പർവ്വതങ്ങളെ കണ്ട് ഭാരപ്പെടുന്ന ദൈവത്തിന്റെ വഴി നിന്നെ ശ്രേഷ്ഠ വിളിയാൽ വിളിച്ചിറക്കിടാതെ ദൈവമുണ്ടല്ലോ, നിന്റെ ദൈവ പ്രശ്നങ്ങളെ മധ്യേ നടത്തുവാൻ ശക്തനാണല്ലോ. മുൻപിൽ കാണുന്ന പർവ്വതങ്ങളെ നോക്കി സമയം പോയാണ് നിന്നെ വിളിച്ചിറക്കിയ ദൈവത്തിന്റെ മുഖത്തേക്ക് ദൈവത്തിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ടു, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ ഞാൻ നിന്നെ സമഭൂമിയാക്കി മാറ്റും. നമ്മുടെ മുമ്പിൽ കാണുന്ന പർവ്വതം പോലുള്ള പ്രശ്നങ്ങൾ അറിവിൽ ഭാരപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഇന്ന് രാവിലെ സമയം ദൈവത്തിലേക്ക് നിന്റെ കണ്ണുകളെ ഉയർത്താമെങ്കിൽ പർവ്വതം പോലുള്ള പ്രശ്നങ്ങളെ നിമിഷ നേരം കൊണ്ട് സമഭൂമിയാക്കി മാറ്റുവാൻ, നിന്റെ പ്രശ്നങ്ങളെ ഉരുക്കി മാറ്റുവാൻ നമ്മുടെ ദൈവ ശക്തനാകുക. നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പ്രശ്നം കണ്ടു കഴിഞ്ഞപ്പോൾ യാക്കോബ് ദൈവത്തിന്റെ കണ്ണുകൾ ഉയർത്തുന്നു. അവൻ പറയുകയാണ് നിന്റെ ദേശത്തേക്കും നിന്റെ ചാച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോകാം, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അറിയിച്ചേ ഹോവേ. എനിക്ക് ആ പ്രാർത്ഥന വളരെ ഇഷ്ടമാണ്. കാരണം അവൻ കേറി ദൈവം പറഞ്ഞ വാക്കെ പിടിച്ചു. അതിന്റെ അർത്ഥം എന്തറിയാമോ, നീ പറഞ്ഞിട്ടാ ഞാൻ പത്തനാറാമെന്ന് തിരിച്ചു പോകുന്നത്, നീ എന്നോടാ പറഞ്ഞത്, അവിടെ വെച്ച് നീ എന്നോട് പറഞ്ഞതാ ഞാൻ നിനക്ക് നന്മ ചെയ്യാമെന്ന്, നീയാണ് എന്നോട് പറഞ്ഞത് മടങ്ങിപ്പോക്കോളാൻ നിന്റെ യാത്രയിൽ ഞാൻ കൂടെ പോരാമെന്ന് നീ എന്നോട് പറഞ്ഞിട്ടാ ഞാൻ പോകുന്നത്. ഇപ്പോൾ എന്റെ മുമ്പിൽ പ്രശ്നങ്ങൾ കാണുന്നു, ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ നീയാ ഉത്തരവാദി. നമ്മുടെ ദൈവമുണ്ടല്ലോ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്, വാക്കത്തങ്ങളിൽ വിശ്വസ്തനാണ്. നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും താക്കോ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന പോലെ പ്രാർത്ഥിക്കാതൊക്കെ ഉണ്ടോ ഇന്ന് മുതൽ ദൈവമക്കളൊന്ന് ഉത്സാഹിച്ചത്. നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് വിശ്വസിച്ചോളാൻ. നമ്മുടെ കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന്. നമ്മുടെ കർത്താവ് പറഞ്ഞു രണ്ടുപേരായി മെച്ചപ്പെട്ട ഏത് കാര്യാലും ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകാമെന്ന്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കൾ ഈ വാക്കുകളെ കയറി പിടിച്ചോണം. കർത്താവ് നീ ആ പറഞ്ഞത് രണ്ടുപേർ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ഏത് കാര്യത്തിന് മറുപടി നൽകാമെന്ന് എന്ന് വാക്ക് പറഞ്ഞ കർത്താവ് അവന്റെ വാറ്റത്തങ്ങളെ കയറി പിടിച്ച് പ്രാർത്ഥിച്ചാൽ വാറ്റത്തങ്ങൾ മേൽ ഉറച്ചു നിൽക്കുന്ന ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനായ ദൈവം നിന്റെ പ്രശ്നങ്ങൾക്ക് മറുപടി നൽകുവാൻ ശക്തനായ ദൈവമാകുക, ദൈവത്തിന്റെ കരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഞാനത് തെളിയിക്കാം, അത് തെളിയിക്കാം. വാറ്റത്തങ്ങളെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാം.
അപ്പോസ്തല പ്രവൃത്തി 12 അധ്യായം വായിക്കുമ്പോൾ വായിക്കുന്ന 12 അധ്യായം നമുക്ക് അറിയാവുന്ന വിഷയമാണ്. ഹേരോദ രാജാവ് യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. അത് ജനത്തിനെല്ലാം വളരെ ഇഷ്ടമായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസിനെ പിടിച്ചു. ഞാൻ ഈ വിഷയം തെളിയിക്കാൻ പോവുക. പത്രോസിനെ പിടിച്ച് കാലാകൃത്തി ഇട്ടിരിക്കുക. ചില ദിവസങ്ങളായി പത്രോസ് കാലാകൃത്തി കിടക്കുക. ആ സമയം അവിടെ എഴുതിയിരിക്കുന്ന പ്രത്യേകമായ ഒരു വാക്യമുണ്ട്, അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ പ്രാപിച്ചതിന്റെ തലേ രാത്രി. ആ 12 അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം. അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ പ്രാപിച്ചതിന്റെ തലേ രാത്രി പത്രോസ് കിടന്നുറങ്ങിയത്. അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അവനെല്ലാരെയും കാണിക്കാൻ വേണ്ടിയല്ല, യാക്കോബിനെ കൊന്നപോലെ അവനെ കൊല്ലുവാൻ തക്കവണ്ണം തീരുമാനിച്ചെഴുതിയിരിക്കുക. ജനത്തിന്റെ മുമ്പിൽ നിർത്തി അവനെ കൊല്ലുവാൻ തക്കവണ്ണം വിധി എഴുതിയിരിക്കുക. ഈ വിവരം പത്രോസ് അറിഞ്ഞിട്ട്, വിവരം അറിഞ്ഞിരിക്കെ പത്രോസ് കിടന്നുറങ്ങിയത്. നിങ്ങൾ നാളെ ചോദിക്കേ, നാളെ നിങ്ങളെ പറഞ്ഞ് ജോലിയെല്ലാം പോയി നിങ്ങളെ പറഞ്ഞ് നാട്ടിലേക്ക് വിടാൻ തുടങ്ങാന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി കിടന്ന് ഉറക്കം വരുമോ? പിന്നെ യാക്കോബ് എങ്ങനെ കിടന്നുറങ്ങ, ഈ പത്രോസ് എങ്ങനെ കിടന്നുറങ്ങിയെന്ന ഞാൻ ചോദിക്കുന്നു. അവനെ നാളെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ തക്കവണ്ണം ഹേരോദ് വിധി എഴുതി എന്ന് പത്രോസ് അറിഞ്ഞിരിക്കെ അവൻ കിടന്ന് ഉറങ്ങി. നിങ്ങൾ നാളെ ചോദിക്കി, ഇന്ന് പറഞ്ഞ നാളെ അവനെ കൊല്ലാൻ പോവുക, അവനെ തൂക്കിക്കൊല്ലാൻ പോവുക, ജനത്തിന്റെ മുമ്പിൽ കൊല്ലാൻ പോവുക. മരണം അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ 16 പടയാറിന് ഇടയിൽ കിടക്കുന്ന പത്രോസ് സമാധാനത്തോടെ കിടന്നുറങ്ങിയത്. അവൻ ഉറങ്ങിയതിന് വലിയ കാരണം, വലിയ കാര്യം, വെറുതെ കിടന്നുള്ള ഉറക്കാൻ, വെറുതെ കിടന്നുള്ള ഉറക്കാൻ അവൻ ഉറങ്ങി. അതിന്റെ കാരണം യേശു ഒരിക്കൽ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. ഉടനെ അവൻ പറഞ്ഞു, ഊ കർത്താവേ, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്. യേശു വിട്ടില്ല, വീണ്ടും എടുത്തു ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശിമോന്റെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പത്രോസിനെ കർത്താവ് എപ്പം വിളിച്ചാലും അവന്റെ അപ്പന്റെ പേരിലൂടെ പറഞ്ഞാ വിളിക്കുന്നു. അറിയോന്നാ ശിമോനെ, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇവനായോണ്ടാ ഈ യേശുവിന്റെ കൂടെ നടന്നത്, നമ്മൾ ഒരു അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞ് മാറിപ്പോയി. കാരണം ഇവന് ഒതുക്കാൻ ഒരു മാർഗം ഇതേ ഉള്ളൂ. കാരണം യേശു പറയുന്ന അർത്ഥമുണ്ടല്ലോ, പത്രോസൊക്കെ ആരാ പുള്ളികൾ അറിയാമോ? ഇവരെല്ലാം കൂടെ ഒരു ദിവസം കൗൺസിൽ മീറ്റിംഗ് കൂടി കമ്മിറ്റി കൂടിയിട്ട് യേശുവിന്റെ അരികിൽ ചെന്ന് ചോദിച്ചു, സകലവും വിട്ടിറങ്ങിയ ഞങ്ങൾക്ക് എന്തോ തരും. എന്തോ വിട്ടോ, ഒരു വല വിട്ട കാര്യ, അതവൻ ഒളിച്ചു വെച്ചിരിക്കുക. സമയം വന്നപ്പോ അവൻ എടുത്തോണ്ട് ആരെയോ ആദ്യം, ഇപ്പൊ അവൻ യേശുവിനോട് ചോദിച്ചു, സകലവും വിട്ടിറങ്ങിയ ഞങ്ങൾക്ക് എന്തോ കിട്ടും. അപ്പഴേ ഇവൻ അതാണ്ടൊക്കെ വിട്ടെന്നും പറഞ്ഞ് ഇവനെ പാറാമ്പട കുടുംബക്കാരൻ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാവരെക്കാട്ടിലും മുൻപന്തി ആഗ്രഹിച്ചു പോകുന്നില്ല. അപ്പൊ യേശുവിന് ഇവനെ വിളിക്കുമ്പോൾ എല്ലാം ഇവന്റെ അപ്പന്റെ പേരോട് കൂടെ വിളിക്കുന്നു. പറഞ്ഞാല് ശീമോച്ച, എനിക്ക് നിന്നെ അറിയാം, നിന്റെ അപ്പനെ നല്ലോണം അറിയാം, നിങ്ങൾ അധികം ചാറൊന്നും വേണ്ട എന്നാ അതിന്റെ അർത്ഥം. രണ്ട് വിളി വിളിച്ചിട്ട് ഇവനെ ഒതുങ്ങിയില്ല കേട്ടോ, രണ്ടാമത്തെ വിളി വിളിച്ചു, യോഹന്നാന്റെ മകനായ ശീമോച്ച, നീവല്ല അധികമായി എന്നെ സ്നേഹിക്കുന്നു. മൂന്നാമത്തെ ചോദ്യത്തിന്റെ മുമ്പിലാ ഇവൻ പറഞ്ഞു, എന്റെ ഉള്ളം പൊട്ടി. ഇവൻ പറഞ്ഞു, കർത്താവ് നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് പറഞ്ഞു. കർത്താവ് ഒരു ദൂതിമുണ്ട്, ഒരു പ്രവചനം. ആ പ്രവചനം അതുപോലെ എഴുതിയിട്ടുണ്ട്, ഇന്ന് കേൾക്കുന്ന പ്രവചനം പോലല്ല. മുമ്പൊരാളൊരു വെളിപ്പാട് കണ്ടു, ഇന്ത്യയിൽ നിന്നൊരു ബോളി എന്ന് സിലോണിമു, ഇന്ത്യയിൽ നിന്നൊരു ബോളി എന്ന് സിലോണിമു. അപ്പൊ അതിന്റെ ഇദ്ദേഹം കണ്ട വെളിപ്പാടായോണ്ട് പാസ്റ്റ് മറുപടി വരും, അദ്ദേഹം ആകെ കുഴഞ്ഞിരിക്കുക, ഒന്നാമത് പ്രശ്നത്തിന് മുകളിൽ നിൽക്കുക. ഇത് പറഞ്ഞില്ലെങ്കിൽ ഇദ്ദേഹം തവ വിട്ടു. അവസാനം പാസ്റ്റ് പറഞ്ഞു, അത് ഇന്ത്യൻ ബന്ധക്കോസ് എന്നൊരാൾ സിലോൺ ബന്ധക്കോസ് പോയതാന്ന് പറഞ്ഞു. അതെ, തൃപ്തിയായി. ഞാൻ പറഞ്ഞില്ല അതുപോലെ ഒന്നുമല്ല, അതുപോലെ ആലോചനയല്ല. കർത്താവ് പത്രോസ് പറഞ്ഞു, നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു ഒരു പ്രവചനം പ്രവചിച്ചു. ആ പ്രവചനം അറിയാമോ, നീ യൗവനക്കാരനായിരുന്നപ്പോൾ ഇഷ്ടമുള്ളവർ നടന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, നീ വയസ്സനായ ശേഷം മറ്റൊരുത്ത നിന്റെ അറകത്തെയും നിന്നെ ഇഷ്ടമില്ലാത്തടത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇവരെ എടുത്തിയാത്രക്കാരനാണെങ്കിലും ദൂത് കേട്ടാ കുറിച്ചു വെക്കുന്നതാ. അവിടെ എനിക്ക് ഒരു വാചകമുണ്ട്, ഇങ്ങനെ അവന്റെ മരണം ഇത സൂചിപ്പിച്ചു. അപ്പൻ അവന് അന്നേരം മനസ്സിലായി, എടാ ഞാൻ വയസ്സനായതിന്റെ വലിക്കുന്നോളൂ. യേശു പറഞ്ഞു, നീ വയസ്സനായ ശേഷം മറ്റൊരുത്ത നിന്റെ അറകത്തി നിന്നെ ഇഷ്ടമില്ലാത്തടത്തേക്ക്. കൊണ്ടു. അപ്പൊ അവര് പിടികിട്ടി, ഞാനിപ്പോഴെങ്ങും മരിക്കത്തില്ല, ആരെങ്കിലും ആരെല്ലാം കണ്ട എത്ര ചാടിയാലും ഞാൻ മരിക്കത്തില്ല, ഞാൻ വായുധനായ മരിക്കുന്നുള്ളൂ. പത്രോ സാധേക്കേ ഞാൻ പിടിച്ചത്, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വായിച്ചു നോക്ക്, അപ്പോസ്തലപ്പെടുത്തി 3-ാം അധ്യായത്തിനും മറ്റും പ്രതികൂലമുണ്ടായപ്പോൾ സുന്ദരമല ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കിരുന്ന മുടന്തനോട് യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്ക എന്ന് പറഞ്ഞ് സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസിനെ മെച്ചം പിടിച്ച് കാലാക്കി ഇട്ടു. യേശുവിന്റെ നാമത്തിൽ അശേഷം മിണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ ധൈര്യത്തോടെ പറഞ്ഞു, ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതും മിണ്ടാതിരിപ്പാൻ നിൽക്കണ സാധ്യമല്ല, ഞങ്ങളുടെ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ളത് ഞങ്ങൾ സാക്ഷി. ഇത്ര ധൈര്യത്തോടെ പറയാൻ കാരണം ഇവനെ പിടിച്ച് ജയിലിലിട്ടാലും ഇവനെ പിടിച്ച് വർദ്ധിച്ചാലും ഇവൻ നല്ല ഉറപ്പായി ഞാൻ ഇപ്പോഴെങ്ങും മരിക്കത്തില്ല, ഞാൻ വയസ്സനായ ശേഷമേ മരിക്കത്തുള്ളൂ. ജയിലിൽ നന്നായി സേവനറിവിൽ 16 പടയാളികളിൽ കിടക്കുന്ന പത്രോസിനെ നാളെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാനെ കൊണ്ടും ഹേരോദാവ് വിധി എഴുതിയപ്പോൾ പത്രോസ് കടന്നുറങ്ങിയതിന്റെ രഹസ്യമെന്ത്? വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ഗുരു തന്റെ യേശു തന്നോട് പറഞ്ഞ ദൂത് പത്രോസ് ഓർത്തു. കർത്താവിനോ പറഞ്ഞു കാണും, കർത്താവ് നീ ചില വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞതാ നീ വയസ്സനായ ശേഷമേ മരിക്കത്തുള്ളൂ, അത് ഓർത്തോളം എന്ന് പറഞ്ഞിട്ട് പുള്ളി കിടന്നു ഉറങ്ങി. പത്രോസ് നല്ല ധൈര്യമാ, ഹേരോദാവ് എത്ര കിടന്ന് ചാടിയാലും ജനം എന്റെ മരണം കാണുവാൻ എത്ര കൊതിച്ചാലും നാളെ എന്നെ കൊല്ലുവാൻ നിൽക്കണ സാധ്യമല്ല, സ്വർഗത്തിലെ ദൈവം ഈ കാലത്തിൽ ഇടപെടും. പത്രോസ് നല്ല ഉറപ്പുണ്ടായിരുന്നു, പറഞ്ഞാലും ജനം എന്റെ മരണം കാണുവാൻ എത്ര കൊതിച്ചാലും നാളെ എന്നെ കൊല്ലുവാൻ നിൽക്കണ സാധ്യമല്ല, സ്വർഗത്തിലെ ദൈവം ഈ കാലത്തിൽ ഇടപെടും. പത്രോസ് നല്ല ഉറപ്പുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ ഇന്ന് രാവിലെ സമയം ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ, നിന്റെ ദുഃഖങ്ങളുടെ നടുവിൽ, നിന്റെ കണ്ണുനീരിന്റെ നടുവിൽ ഇന്ന് പറക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പത്രോസ് സമാധാനത്തോടെ കിടന്നുറങ്ങുക, അവൻ ദൈവത്തിന്റെ വാക്യത്തങ്ങളെ പിടിച്ചുകൊണ്ട് സമാധാനത്തോടെ കിടന്നുറങ്ങുക. ഇവന്റെ ഉറക്കം കണ്ട് സ്വർഗത്തിലെ ദൈവം ഞെട്ടിപ്പോയി. കാരണം പത്രോസ് ഉറങ്ങുന്നതിന് അർത്ഥമുണ്ട്, അവൻ വെറുതെ കിടന്നുറങ്ങല്ല, അവൻ ഉറങ്ങുന്നതിന് അർത്ഥമുണ്ട്. അന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതരെ എങ്ങോട്ടയച്ചെന്നറിയാമോ? കാരാഗ്രഹത്തിലേക്ക് അയച്ചു. പത്രോസ് നല്ല ഉറക്കണം, അവന് യാതൊരു പ്രശ്നവുമില്ല, അവന് ഭാരമില്ല, അവന് ദുഃഖമില്ല, അവന് നെടുവീർപ്പില്ല. കാത് എന്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുള്ളത് നീ വയസ്സനായ ശേഷമേ മരിക്കത്തുള്ളൂ. നിന്റെ കർത്താവ് നിന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പർവ്വതങ്ങൾ മാറിപ്പോകട്ടെ, വർഷങ്ങൾ മാറിപ്പോകട്ടെ, ആകാശത്തിൽ മാറ്റം ഉണ്ടാകട്ടെ, ദൈവത്തിന്റെ വാക്യത്തങ്ങൾക്ക് മാറ്റമില്ല. അതുകൊണ്ട് ഇന്ന് പറക്കാലം വാക്യത്തങ്ങൾക്ക് മാറിയാത്ത ദൈവത്തിൽ ദൈവത്തിന്റെ പള്ളി രാത്രിയിൽ ദൂതനിറങ്ങി വന്നു, പത്രോസിനെ വിളിച്ചുണർത്തി, ഉണർത്തി എഴുന്നേക്കാൻ പറഞ്ഞു. അവൻ എഴുന്നേറ്റ് നിന്റെ മാറ്റൊക്കെ കെട്ടാൻ പറഞ്ഞു, ഷൂസൊക്കെ ഇടാൻ പറഞ്ഞു, പുറപ്പെടുത്ത് പുതയ്ക്കാൻ പറഞ്ഞു, എന്റെ പിന്നാലെ വരാൻ പറഞ്ഞു. ക്രൈസ്തവോ, ഇവൻ ദൂതന്റെ പിന്നാലെ പോവുക, അവന്റെ കയ്യിലെ ബന്ധനങ്ങൾ താഴെ വീണു, കാലിന്റെ ബന്ധനങ്ങൾ താഴെ വീണു, അവൻ സ്വാതന്ത്ര്യം പ്രാപിച്ചു. അവൻ ദൂതന്റെ പുറകെ പോവുക, മുൻപിൽ പോകുമ്പോൾ 3 തടസ്സങ്ങൾ. ഇന്ന് പറക്കാലം ദൈവത്തിന്റെ പൈതലെ നിന്റെ മുമ്പിൽ കാണുന്ന തടസ്സങ്ങളുടെ മറിവിൽ നീ സ്വയമായിട്ടൊന്നും പ്രവർത്തിക്കാൻ പോകണ്ട. ക്രൈസ്തവോ, ദൂതൻ നിന്നോട് കൂടെയുണ്ട്, സ്വർഗത്തിലെ ദൈവം നിയോഗിച്ചായിട്ട് ദൂതനാണ്. നീ ദൂതന്റെ കൂടെ യാത്ര ചെയ്തിട്ടും നിന്റെ മുമ്പിൽ കാണുന്ന തടസ്സങ്ങളെ കണ്ട് നീ ഭാരപ്പെടണ്ട, നീ അതിന്മേൽ കയറി കൈകാര്യം നടത്താൻ പോകണ്ട. നീ ദൂതന്റെ കൂടെ പോയാൽ മതി, നിന്റെ മുമ്പിലെ തടസ്സങ്ങളെ മാറ്റുന്ന ദൂതനാണ് നിന്റെ കൂടെ വന്നിരിക്കുന്നത്. ക്രൈസ്തവോ, നിന്റെ കൈ അതിന്മേൽ പ്രയോഗിക്കേണ്ട ആവശ്യമില്ല, മിണ്ടാതെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുക. നമ്മൾ 18-ാം സങ്കീർത്തനം ഇങ്ങനെ വായിക്കുന്നു, നിന്നാ ഞാൻ കടക്കൂട്ടങ്ങളുടെ നേരെ പാഞ്ഞതും എന്റെ ദൈവത്താ തടക്കും. നിന്റെ മുമ്പിൽ കാണുന്ന മാതൃകളുണ്ടല്ലോ, മാതൃകൾ ചിലപ്പോ ചാടിക്കടക്കരുതാട്ട് വരും, ചിലപ്പോൾ ഇടിക്കരുതാട്ട് വരും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അത് ചാടി കടക്കുവാൻ നിൽക്കണം. നീ ഹൈ ജമ്പ് വരയ്ക്കേണ്ട ആവശ്യമില്ല. നിനക്ക് അറിഞ്ഞെല്ലാം മുമ്പിൽ ചാടി കടക്കുവാൻ നിൽക്കണം. നിന്റെ ദൈവം നിന്നെ പ്രാപ്തനാക്കും. പ്രൈസ് ദ ലോർഡ്. ദാവീദ് പറയുന്നു, നിന്നാൽ ഞാൻ പല കൂട്ടങ്ങളിലേറെ പാഞ്ഞു. എന്റെ ദൈവത്താൽ ഞാൻ മടി ചാടി കടക്കും. ചാടിക്കടക്കേണ്ട സ്ഥാനത്തും അവൻ നമ്മളെ ബലപ്പെടുത്തുന്ന അവന്റെ വഴിയെ പ്രവച്ചായി. കഴിഞ്ഞ കാലങ്ങളിൽ പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെ നിലവിൽ ചാടിക്കടക്കുവാൻ തക്കണം പ്രാപ്തനാക്കിയ ദൈവത്തെ ഇന്ന് രാവിലെ സമയം നമുക്ക് മഹത്വപ്പെടുത്താം. പത്രോസ് ദൂതന്റെ കൂടെ ഇറങ്ങി വെളി വന്നു, ഇരുമ്പുവാത് പോലെ തോർന്നു. നമ്മൾ സംഘാജസ്യാപ്രവർത്തി ഇങ്ങനെ വായിക്കുന്നു, ഓരേസ് എന്റെ ഇടയൻ, ഞാൻ അവന് മുൻപായി നടകൊള്ളും. ഞാൻ അവന് മുമ്പായി നടകൊണ്ട് അവന് മുമ്പിലുള്ള താമ്രക്കല്ലുകളെ ഉടയ്ക്കും. അവന്റെ മുമ്പിലുള്ള ഇരുമ്പോടാമ്പുകളെ ഞാൻ തകർക്കും. ഞാൻ അവന് ഇരുട്ടിലെ നിക്ഷേപങ്ങളെ കൊടുക്കും. നമ്മുടെ മുമ്പിൽ യാത്ര ചെയ്യുന്ന ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ട്. നിന്റെ മുമ്പിൽ കാണുന്ന താമ്രക്കല്ലുകളെ ഉടയ്ക്കുവാനും നിന്റെ മുമ്പിൽ കാണുന്ന ഇരുമ്പോടാമ്പുകളെ തകർക്കുവാനും കഴിവുള്ളവനായ ദൈവം ഇന്ന് മുതൽക്കാലം നമ്മളോട് കൂടെ ഉള്ളതിനാൽ ദൈവത്തിന്റെ പൈതല് അവന്റെ വാക്യത്തിന് മേൽ നമുക്ക് തൂങ്ങി
കിടക്കാം.
പത്രോസ് ഇറങ്ങി വെളി വന്നു കഴിഞ്ഞപ്പോള് തനിക്ക് കാര്യം മനസ്സിലായി. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. വാക്യത്തെങ്കിലും മറികടന്നു പോകാത്ത എന്റെ ദൈവമാ. അവൻ പറഞ്ഞ വാക്ക് നിറവേറ്റി. എന്നിട്ട് പത്രോസ് എന്തെയ്യാമോ, പെട്ടെന്ന് അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. മറിയയുടെ ഭവനം പ്രാർത്ഥനാലയമായി മാറിയിരിക്കുക. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. പത്രോസ് അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു. അടിച്ച സമയത്ത് രോദ എന്ന് പറയുന്ന സഹോദരി കഥ തുറക്കാൻ വന്നു. ആരാന്ന് ചോദിച്ചു. പറഞ്ഞു പത്രോസ് ആണോ, ഇവിടെ കഥ തുറന്നില്ല. ഈ സിസ്റ്റർ അകത്തോട്ട് ഓടി. അവൾ സന്തോഷം കൊണ്ട് ഓടിതാ. ഇന്നത്തെ പോലെ കഥ തുറക്കാതെ ഓടിയൊന്നുമല്ല. അവൾ സന്തോഷം കൊണ്ട് അകത്തേക്ക് ഓടി. പത്രോസ് വന്നില്ലെന്നോ. അവൾ ഓടി ചെന്നിട്ട് പറഞ്ഞു, ആണ് പത്രോസ് വന്നിരിക്കുന്നു പറഞ്ഞു. അപ്പൊ സഭ എന്ത് ചെയ്യാം, കർത്താവേ പത്രോസിന്റെ ബന്ധനം പൊട്ടിക്കണമേ, അവന്റെ കെട്ടുകൾ പൊട്ടിക്കണമേ, കാലാകത്തെ കുലിക്കണമേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാം. ഏതായാലും പത്രോസ് വന്നു കഴിഞ്ഞപ്പോ സഹോദരി എന്ന് പറഞ്ഞു, പത്രോസ് വന്ന് നമ്മുടെ പ്രാർത്ഥന കേട്ടെന്ന് പറഞ്ഞു. നമ്മളെ സഭയുടെ സെക്രട്ടറി ഒക്കെ പറയാ, ഇനി നിനക്ക് ഭ്രാന്തുണ്ടി, നമ്മളിങ്ങനെ വല്ല പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കാൻ പോകുന്നു. നമ്മൾ ഈ രാത്രി ബന്ധനം പൊട്ടിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു. ഇന്ന് ഇതുപോലെ പലരുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കും ദൈവത്തിന്റെ വൈദ്യതയിൽ. ദൈവം മറുപടി തന്നാലും വിശ്വാസമല്ല. എന്നാൽ പത്രോസിനെ വിടുവിച്ചത് ദൈവം അവരോട് ചെയ്ത വാക്തത്വമാണ്. വയസ്സനായ ശേഷം മറ്റോട്ട് നിന്റെ ആരകത്തി നിങ്ങളെ ഇഷ്ടമില്ലാത്തടത്തേക്ക് വിട്ടു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വാക്തത്വങ്ങളെ മുഴുകപ്പിടിച്ച് പ്രാർത്ഥിക്കുക. യാക്കു പ്രാർത്ഥിക്കുന്ന ശ്രദ്ധിച്ചോ, പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തോട് പറയുക, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ, നീ പറഞ്ഞിട്ടാ ഞാൻ പോകുന്നത് കേട്ടോ, നീ അത് ഓർത്തോളോ. അപ്പൊ ഒന്നാമതായി യാക്കോ പ്രാർത്ഥിച്ചത് വാക്തത്വങ്ങളെ മുറുകെ പിടിച്ചുകൊടുക്കാണ്. ഞാൻ മണിക്കൂറിന്റെ മുന്നോട്ട് അവനോട് ഓടിച്ച് പറഞ്ഞത് രണ്ടാമതായി പത്താമത്തെ വാക്യം, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല തേക്കും അപാത്രമത്തെ മതി. അപാത്രമത്തെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും പ്രാപിപ്പാതെക്കൊള്ളം, ഞാൻ യോഗ്യത ഉള്ളവരല്ല. രണ്ടാമത് താൻ പ്രാർത്ഥിക്കുന്നത് തന്റെ ഒന്നുമില്ലായ്മ സമ്മതിച്ചോടുള്ള പ്രാർത്ഥനയാണ്. വാക്തത്വങ്ങളെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഒന്നുമില്ലായ്മ സമ്മതിച്ചോണ്ട് പ്രാർത്ഥിക്കണം. യാക്കോബ് എങ്ങനെ താണു, അവൻ പറയ അടിയൻ അടിയൻ അടിയനുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കും. സമയം എടുക്കുന്നില്ല. അടിയനോട് കാത്തിരിക്കുന്ന സകല തേക്കും സകല വിശ്വസ്തയ്ക്കും ഞാൻ അപാത്രമാ. നീ എനിക്ക് നന്നായി നന്നാണല്ലോ, അതൊന്നും പ്രാപിക്കാതെക്കണം, ഞാൻ യോഗ്യത ഉള്ളവരല്ല. ഇന്ന് പലക്കാർ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഒന്നുമില്ലായ്മേ നമുക്ക് ദൈവത്തിന് മുമ്പാകെ സമ്മതിക്കാം. ഒരിക്കൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, എന്റെ മകനായ ഇസ്മായേലിന്റെ മുമ്പിൽ ജീവിച്ചിരുന്നാ മതി. ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് സാറയിൽ കൂടി ഒരു മകനെ തരുമെന്ന് പറഞ്ഞിട്ടു. അബ്രഹാം പറഞ്ഞു, എനിക്ക് എന്റെ മുമ്പിൽ ഇസ്മായേലെങ്കിലും ഒന്ന് ജീവിച്ചിരുന്നാൽ മതി. ആ പ്രയാസം കണ്ടു ക്രൈസ്തലോ. അതിനുശേഷം അബ്രഹാം ദൈവത്തോട് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ ദൈവത്തോട് പറയുകയാണ്, പൊടിയും വെണ്ണീറും ആയിരിക്കുന്ന ഞാൻ അടിയൻ നിന്നോട് സംസാരിപ്പാൻ തുണിഞ്ഞല്ലോ. ക്രൈസ്തലോ. അബ്രഹാം സമ്മതിച്ചു. വിശ്വാസിയുടെ പിതാവായ അബ്രഹാം സമ്മതിച്ചു. പൊടിയും വെണ്ണീറുമായിരിക്കുന്ന ഞാൻ. ക്രൈസ്തലോ. ദൈവത്തിന്റെ ശബ്ദം ഇതുപോലെ നമ്മൾക്കുണ്ടാകാറുണ്ടെങ്കില് അയ്യോ വിജോസം ആസ്വദിക്കാത്തിട്ടാണ് എന്ന് അബ്രഹാം നോക്കിയേ. ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ, ദൈവം തന്നോട് നേരെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാം പറയുകയാണ്, പൊടിയും വെണ്ണീറുമായിരിക്കുന്ന ഞാൻ നിന്നോട് സംസാരിപ്പാൻ തുനിഞ്ഞല്ലോ. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്, അവിടെയാണ് ദൈവം അനുഗ്രഹം പകരുന്നത്. ഇന്ന് രാവിലെ സമയം അബ്രഹാമിനെ പോലെ ഞാൻ പൊടിയാണ്, ഞാൻ വെണ്ണീറാണ്, ഇതൊന്നും പ്രാപിപ്പാതെ കൊണ്ടും ഞാൻ യോഗ്യതയുള്ളവരല്ല. നിന്റെ സത്യം കൊണ്ടും ഞാൻ യോഗ്യതയുള്ളവരല്ല, ഞാൻ അപാത്രമാണ്. ഇന്ന് രാവിലെ സമയം നമുക്ക് താഴ്ത്തി കൊടുക്കാം. നമ്മുടെ ഒന്നുമില്ലായ്മ സംബന്ധിച്ച് ഇന്ന് മുളക്കാൻ നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ലൂക്കോസ് ചുരുടെ 18-ാം അധ്യായം വായിക്കുമ്പോൾ രണ്ടുപേര് പ്രാർത്ഥിക്കാതെ കൊണ്ടും ദൈവത്തിന്റെ ആലയത്തിൽ പോയല്ലോ. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാർ. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാർ. ആദ്യമേ പ്രാർത്ഥിപ്പാൻ ചാർജ് ഇട്ടത് പരീശനം. അവനെ കയറി പ്രാർത്ഥിച്ചു. രണ്ടുപേര് പ്രാർത്ഥിക്കാതെ കൊണ്ടും ഒരു സമയം ദൈവത്തിന്റെ ആലയത്തിൽ പോയിരിക്കുക. പരീശൻ കയറി പ്രാർത്ഥിച്ചു. ചുങ്കക്കാർ അപ്പുറേ നിപ്പോട്ട് പ്രാർത്ഥന ആരംഭിച്ചു. അവന്റെ പ്രാർത്ഥന എങ്ങനെയാണെന്നറിയാമോ? ദൈവമേ പിടിച്ചു പറിക്കാൻ മോഷ്ടാക്കൾ, വ്യഭിചാരികൾ, ഇവരെ പോലൊന്നുമല്ല ഞാൻ. ഞാൻ ആദ്യ രണ്ടുവട്ടം ഉപവസിക്കുന്നതാ, ഞാൻ ദശാംശം കവറിനകത്തിട്ട് കൊടുക്കുന്നതാ, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് അവിടെ കൊണ്ട് പറഞ്ഞ ആമ പറയുന്നത്. അന്നേരം അവൻ പറയാറ്, ഈ ചുങ്കക്കാരനെ പോലല്ല ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നിന്നെ സ്തോത്രം ചെയ്തു. പാവം ആദ്യമായിട്ട് യോഗത്തിന് വന്ന ചുങ്കക്കാരനെ. അങ്ങനെ ആദ്യമായിട്ട് യോഗത്തിന് വന്നപ്പോ പഴയ ബന്ധക്കോസാരം പ്രാർത്ഥിക്കാൻ, ഞാൻ ഇവനെ പോലല്ല ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ചുങ്കക്കാരനെ പ്രാർത്ഥിക്കാൻ ചാർജ് കിട്ടിയപ്പോ നമ്മളില്ലാതെ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞത്. എന്നാ ചുങ്കക്കാരൻ അത്ര പുറകോട്ട് പറഞ്ഞെങ്കിലും അവൻ പറഞ്ഞെന്നറിയാമോ? അവൻ പ്രാർത്ഥിക്കാതെ പോയില്ല. അവൻ പറഞ്ഞു, തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിച്ചു, മഹാഭാവ്യാ എന്നോട് മനസ്സറിയണമേ. അവൻ ഉപവസിക്കുന്നു പറയാറില്ല, അവന് പ്രധാനം കൊടുക്കുന്നു പറയാറില്ല. എന്നാൽ അവൻ പൊടിയോളം താഴ്ത്തി, ഞാൻ മഹാഭാവ്യാണ് സമ്മതിച്ചു. ഇന്ന് പകൽക്കാലം തന്നെത്താൻ താഴ്ത്തുമെല്ലാം ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുമെല്ലാം താഴ്ത്തപ്പെടും. ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ ഒന്നുമില്ലായ്മ സമ്മതിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. ചെറിയ യുവാസ പ്രാർത്ഥിക്കരുത്. മുമ്പൊരു ഒരാൾ പ്രാർത്ഥിക്കാൻ പോയി. യുവാസം സഭയുടെ ഉള്ളവരിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഒരു സഹോദരൻ വന്ന് പ്രാർത്ഥിക്കാനും താൻ ഉപവാസി വന്നു. താന് ആ ഹോളിന്റെ ഒരു കോണിൽ കൂടി പ്രാർത്ഥിച്ചു, അടിക്കണം കർത്താവ്, അടിക്കണം. അദ്ദേഹം ഉറക്കെ പറയും, അടിക്കണം, നീ അടിച്ചു നോക്കുന്നു. പ്രാർത്ഥന പറഞ്ഞു, എന്റെ വാസ്തവ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരു ഭാഗ്യ കുരുട്ടിക്കറ്റ് എടുത്തോണ്ട് വന്നത്, അത് അടിക്കാൻ വേണ്ടി. എന്റെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന ബാക്കി കുരുട്ടിക്കറ്റ് അടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാൽ, ഇവരൊന്നുമില്ലായ്മ സംബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പകരം 3 ദിവസം ഉപവാസം വന്നിരിക്കാം, ലോട്ടറി ടിക്കറ്റ് അടിക്കാം. ദൈവത്തിന്റെ ജനമേ, അങ്ങനെയല്ല. നമ്മൾ പ്രാർത്ഥിപ്പാൻ കടന്നു വരുമ്പോൾ നമ്മൾ ഒന്നുമില്ലായ്മ സംബന്ധിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ ലസ്യാപ്രവചനം 38-ാം അധ്യായത്തിൽ വായിക്കുന്നു, ഇസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാവ് എന്ന് പറഞ്ഞു, നീ മരിച്ചു പോകും, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കാൻ പറഞ്ഞു. നിശ്ചയമായും നമ്മൾ ഒരാളുണ്ടെങ്കിൽ ദൂത് കേട്ടല്ലോ ഗ്രഹകാര്യം ക്രമത്തിലാക്കാൻ പോയത്. എന്നാൽ യെശയ്യാവോ ഗ്രഹകാര്യം ക്രമത്തിലാക്കാൻ പോയില്ല. അതുവരെ തന്റെ ഭാര്യയോട് സംസാരിച്ചോളുന്ന യെശയ്യാവ്, വൃത്യന്മാരോട് സംസാരിച്ചോളുന്ന യെശയ്യാവ്, ഇനി ഇവരുടെ മുഖത്ത് നോക്കിയാൽ യാതൊരു പ്രയോജനമില്ല. അവൻ തന്റെ മുഖം ചുവന്നേറെ തിരിച്ചു. അവനൊരു പ്രാർത്ഥന ആരംഭിച്ചു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളാണെങ്കിൽ ഈ സ്ഥാനത്ത് എന്തോ പ്രാർത്ഥിച്ചത്, നമ്മളാണെ പ്രാർത്ഥിക്കാൻ പോകുന്ന വാചകമാണ് ഞാൻ പറഞ്ഞേൽപ്പിക്കാം. കർത്താവെ, ഞാൻ പറഞ്ഞ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ പാസ്റ്റർ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ സാക്ഷ്യപരമ്പരൊക്കെ കുത്തിയാ പറഞ്ഞിരിക്കുന്നത്. എന്റെ കർത്താവ്, എന്റെ കുറവിനെ ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥന ആയിരിക്കും. ക്രൈസ്തവ എന്റെ ഇസ്കിയാവ് പ്രാർത്ഥന മാത്രം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ ദൈവത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ദൈവമേ ഇത്രയും നാളും ഞാൻ നിന്റെ മുമ്പിൽ നേരോടും പരമാർത്ഥ ഹൃദയത്തോടും നിഷ്കളങ്കതയോടും നടന്നു എന്ന് നീ ഓർക്കണമേ. അവന്റെ പ്രാർത്ഥന ഉണ്ടല്ലോ, അവന്റെ കടുനീ സ്വർഗത്തിലെ ദൈവം കണ്ടു. അവൻ പ്രാർത്ഥിച്ച വാതിൽ ഞാൻ ഒന്നുകൂടെ പറയാം, ദൈവമേ ഞാൻ ഇത്രയും നാളും നിന്റെ മുമ്പിൽ നേരോടും പരമാർത്ഥ ഹൃദയത്തോടും നിഷ്കളങ്കതയോടും നടന്നു എന്ന് നീ ഓർക്കുമാറാകണമേ. അവരേറ്റു കരഞ്ഞു. അവന്റെ കണ്ണുനീ ദൈവം കണ്ടു. ഇന്ന് രാവിലെ സമയം പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതല്, നീ ദൈവത്തിൽ സല്ലാത്ത് ഒടുക്കുന്ന കണ്ണുനീരുണ്ടല്ലോ, കണ്ണുനീര് കാണുന്നവനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ പറയുന്ന ഒരു വാചകം കൂടെ കേട്ട് നിങ്ങൾ സ്തോത്രം പറയണം. ഒരു പാവപ്പെട്ട ദൈവത്തിന്റെ പൈതലിന്റെ നിർമ്മലപരമായ കണ്ണുനീരിന് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലോചനയെ പോലും തിരുത്തുവാൻ ശക്തിയുണ്ട്. നീ മരിച്ചു പോകുമെന്നുള്ള ദൈവത്തിന്റെ ആലോചന, നിന്റെ ക്രമത്തിലാക്കാന്നുള്ള ദൈവം പറഞ്ഞ ആലോചന. എന്നാൽ ഇസ്കിയാവിന്റെ കണ്ണുനീര് ദൈവത്തിന്റെ ആലോചനയെ മറിച്ചിട്ടു. ദൈവം തീരുമാനിച്ചിരിക്കുന്ന തീരുമാനങ്ങളെ പോലും മറിച്ചിടുവാതൊക്കെ നമ്മുടെ നിർമ്മലപരമായ കണ്ണുനീർന്ന് ശക്തി ഉള്ളതിനാൽ ഇന്ന് രാവിലെ തമ്മിൽ നമുക്ക് സ്തുതിക്കാം. മൂന്നാമത്തെ വിഷയം ഒരു പടിയോട് കൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്ന്, ഇപ്പോഴോ ഞാൻ രണ്ടു കൂട്ടമായി തീർന്നിരിക്കുന്നു. ലഭിച്ച നന്മയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്ന പ്രാർത്ഥന. അവൻ ദൈവത്തോട് പറയാറ്, ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ എന്റെ കയ്യിൽ ഒരു വലിയ ഉണ്ടായിരുന്നു, ഇപ്പോഴോ ഞാൻ രണ്ടു കൂട്ടമായി തീർന്നിരിക്കുന്നു. രണ്ടു കൂട്ടം പറഞ്ഞ അർത്ഥം എന്താണ്? ഞാൻ ആത്മീയമായി അനുഗ്രഹിക്കപ്പെട്ടു, ഞാൻ ഭൗതികമായി അനുഗ്രഹിക്കപ്പെട്ടു. ഈ കുവിതയിലേക്ക് കടന്നു വന്ന ദൈവത്തിന് ഇടമേ, നമ്മൾ വന്ന പോലെയാണോ ഇന്ന് പറക്കാറിവിടെ ഇരിക്കുന്നത്? ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് വന്ന എന്നാൽ രണ്ടു കൂട്ടമായി അനുഗ്രഹിക്കാം. മാക്ഷൊക്കെ ഇടാൻ കൊടുത്തു. ഒരു ഒന്നൊന്നര വർഷം അവരോട് താമസിച്ചപ്പോൾ ഈ മുക്കോപ്പെണ്ണിനെ കണ്ടാൽ ഒരു മുക്കോപ്പെണ്ണെന്ന് പറയുന്നില്ല, അവളൊരു കൊച്ചു ബദാമി പോലെയായി. അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് അവളൊരു കൊച്ചു മദാമിയെപ്പോലെ. ഒരൊന്നര വർഷം കഴിഞ്ഞപ്പോൾ സായിപ്പും മദാമയും ഈ മുക്കോ പെണ്ണും കൂടെ ഈ കടപ്പുറത്തൂടെ കാർ ഓടിച്ചിങ്ങനെ പോവാ. പോകുന്ന സമയത്ത് ഈ ചെമ്മീൻ ഇങ്ങനെ അവിടെ ഉണങ്ങി കിടക്കുന്നത് കാണിച്ചു. ഉടനെ ഈ മുക്കോ പെണ്ണ് സായിപ്പിനോട് ചോദിക്കുക, ഇത് താനേ കൂനിതാണോ അതോ കുത്തിക്കൂനിതാണോ? ചെമ്മീൻ ഇങ്ങനെ വളഞ്ഞാണല്ലോ ഇരിക്കുന്നത്. ഇത് താനേ വളഞ്ഞതാണോ അത് ആരെങ്കിലും പിടിച്ച് വളച്ചു വളച്ചു വെച്ചതാണോ? ഇവിടെ അതുപോലെ അഹങ്കരിച്ചു കേട്ടോ, ഇവിടെ പഴയ അവസ്ഥ മറന്നുപോയി. ഇവിടെ ചെമ്മീനോടെ ഞാനിന്ന് ഇവിടെ ജോലി ചെയ്യും അത് മറന്നുപോയി. ഉടനെ സായിപ്പിന് ഇത് കേട്ടപ്പോ അങ്ങ് ദേഷ്യമായി. സായിപ്പ് പറഞ്ഞു, ഇറങ്ങരുത് പോലും, നീ ഇത് അറിഞ്ഞിട്ട് വന്നാ മതി എന്ന് പറഞ്ഞ ഇറക്കിയങ്ങ് കിട്ടും. വീണ്ടും ചെമ്മീൻ ഉണങ്ങ്. ഇന്ന് പഴക്കാലം ഞാൻ പറഞ്ഞതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലഭിച്ച നന്മയിൽ നമ്മുടെ പഴയ അവസ്ഥ മറക്കരുത് കേട്ടോ. പഴയ അവസ്ഥ വായിക്കുന്നു, നീയോ കഫർനഹൂമേ സ്വർഗത്തോളം ഉയർന്നിരുന്നാലും നീ പാതാളത്തോളം താഴ്ന്നു പോകും. ലഭിച്ച നന്മയിൽ നിനക്ക് നന്ദിയില്ലെങ്കിൽ നിന്റെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവിടുവാണ്. നിന്റെ ദൈവ ശക്തനോ പഴയ അവസ്ഥ മറന്നു പോകരുത്. ഒരിക്കൽ ദാവീദ് പല സങ്കീർത്തനം എഴുതിയാണെന്നു. ദാവീദ് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവൻ പ്രാർത്ഥിക്കുന്ന വാചകം, ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും എന്റെ സങ്കടം ബോധിപ്പിച്ച് കളയും. അതുല്ലാംഗുഹയിൽ ശൗലിനെ പേടിച്ച് അതുല്ലാംഗുഹയിൽ കടിച്ചു കൂട്ടുന്ന കാലം അവൻ ദൈവത്തോട് പറയുന്ന വാചകമാണ്, ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും എന്റെ സങ്കടം ബോധിപ്പിച്ച് കളയും. യഹൂദാ മരുഭൂമിയിൽ ദാവീദിരിക്കുമ്പോൾ അവൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും, വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി. ദാവീദിന്റെ കരച്ചിൽ കണ്ടപ്പോൾ, ദാവീദിന്റെ കണ്ണുനീർ കണ്ടപ്പോൾ ദൈവവരെ ഉയർത്തണം തീരുമാനിച്ചു. അതുല്യാകുകി ഒന്ന് മാറ്റണം തീരുമാനിച്ചു. യഹൂദാ മരുഭൂമി ഒന്ന് മാറ്റണം തീരുമാനിച്ചു. ഇവരുടെ ഉയർച്ച കൊടുക്കണം തീരുമാനിച്ചു. ഇവരുടെ കണ്ണുനീർ ദൈവം കണ്ടു. വർഷങ്ങളായി അതുല്യാകുകയിൽ കിടന്ന് നിലവിളിച്ച ദാവീദ് യഹൂദാ മരുഭൂമിയിൽ ദാഹിച്ചും പ്രയാസപ്പെട്ടും കണ്ടെ കണ്ണുനീർ പ്രാർത്ഥനയെ കാണുന്ന ഒരു ദൈവം ഇന്ന് പലക്കാലം നമ്മുടെ മധ്യ ഉള്ളതിനാൽ നമുക്ക് ദാവീദിന്റെ കണ്ണുനീർ കണ്ട് ദൈവം അവനെ ഉയർത്തി അവന്റെ അതുല്ലാംഗുക വട്ടാരമാക്കി മാറ്റി. അവൻ കിടക്കുന്നത് പാറയുടെ പുറത്തും മറ്റുമായിരുന്നു, കല്ലിന്റെ പുറത്തും മറ്റുമായിരുന്നു. അവൻ ഒന്നാന്തരം മെത്ത കൊടുത്തു. ക്രിസ്തോ നിങ്ങളുടെ അന്ത് ശൗമേലിന്റെ പുസ്തകം 11-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചു നോക്കണം. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക വാചകമുണ്ട്. ഒരു ദിവസം സന്ധ്യാകാറായ സമയത്ത് ദാവീദ് മെത്തപ്പുറത്തു എഴുന്നേറ്റു പാളയമുറിയിൽ കൂടെ ഉലാത്തിക്കൊണ്ടിരുന്നു. മുമ്പ് സന്ധ്യാസമയം പ്രാർത്ഥിക്കുന്ന ദാവീദ്, മുമ്പ് സന്ധ്യാസമയം കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ദാവീദ്, അവന്റെ കണ്ണുനീര് കണ്ട് സ്വർഗത്തനായ ദൈവം അവന്റെ അതുല്ലാംഗുകയെ മാറ്റി അവനൊരു കൊട്ടാരം കൊടുത്ത് അവന് കിടക്കാൻ മെത്തയും കൊടുത്തു കഴിഞ്ഞപ്പോൾ സന്ധ്യാസമയത്ത് ലഭിച്ച നന്മയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട ദാവീദ് സന്ധ്യാസമയം എഴുന്നേറ്റ് മെത്തപ്പുറത്ത് എഴുന്നേറ്റ് പാളയമുറിക്കൂടെ ഉലാത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് മഴക്കാലം ദൈവത്തിന്റെ ആത്മാവ് ശക്തിയായി നിന്നെ ഓർപ്പിക്കുന്നു, നിന്റെ പഴയ അതുല്ലാംഗുക നീ മറക്കരുത്, നിന്റെ പഴയ യഹൂദാമരവും നീ മറക്കരുത്. ദാവീദ് ഈ സമയം നീ എന്താണ് ചെയ്യേണ്ടത്? ലഭിച്ച നന്മയിൽ ദൈവത്തോട് നന്ദി രേഖപ്പെടുത്തി ദാവീദ് ഇന്ന് നീ ഉലാത്തുകയാണോ? ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു, ഇന്ന് നീ ഉലാത്തുകയാണോ? നിന്റെ കണ്ണുനീർ എവിടെ? നിന്റെ പ്രാർത്ഥന എവിടെ? അതുണ്ടാകുകയില് നിന്റെ കണ്ണുനീർ എവിടെ? ഞാൻ വീണ്ടും ദൈവത്തിന്റെ ആത്മാവരാണെന്ന് അറിയപ്പെടുന്ന നിന്റെ പഴയ വടി മറക്കല്ല്, നിന്റെ പഴയ വടി മറക്കല്ല്. ഞാന് ബോംബെയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ IPC എന്നൊരു ദൈവത്തിന്റെ ദാസൻ ബോംബെയിൽ എന്റെ സഭയിൽ കടന്നു വന്നു. താൻ ശുശ്രൂഷിച്ചപ്പോൾ പ്രസംഗിച്ച സമയത്ത് ഒരു കഥ പറഞ്ഞത് നമ്മുടെ ഉണ്ണൂണി സാറിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം ഓർക്കുന്നു. എനിക്കത് വ്യക്തമായി പറയാൻ അറിയത്തില്ലെങ്കിലും ഞാൻ കേട്ടതായ കാര്യം ഇതിനോടുള്ള ബന്ധം പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ദാസൻ ശുശ്രൂഷന് വളരെ ശോഭിച്ചുകൊണ്ടിരുന്ന ആ കാലയളവിൽ ഒരു മത്തായിട്ട് എന്ന് പറഞ്ഞൊരു അപ്പച്ചൻ തന്റെ ചരിത്രത്തിൽ ഉണ്ണൂണി സാറിനെ വിളിച്ച് ഒരു കൺവെൻഷൻ നടത്താതൊക്കെ തീരുമാനിച്ചു. തനിക്ക് വേണ്ടും പോലെ സ്വീകരിക്കുവാനൊക്കെയുള്ള കഴിവില്ല, താനുള്ള അവർ വെട്ടുകാരനാണ്. എങ്കിലും തന്റെ ദേശത്ത് സുവിശേഷം അറിയിക്കേണ്ടതിനായി ഉണ്ണൂണി സാറിനെ വരുത്തി ഒരു കൺവെൻഷൻ നടത്തണം എന്ന് താൻ തീരുമാനിച്ചു. ഉണ്ണുണ്ട് സാർ വന്നു കഴിഞ്ഞാൽ തനിക്ക് കിടക്കാൻ തക്ക വണ്ണം തന്റെ വീട്ടിൽ സൗകര്യമില്ല, അതിനുവേണ്ടി ഒരു കടയെന്ന് ഒരു രൂപയിട്ട് കൊടുത്ത് വാടകയ്ക്ക് എടുത്ത് അവിടെ ആരാധോട് മേടിച്ചൊരു കട്ടില് തയ്യാറാക്കി ഒരു പായ തരണം എല്ലാം കൊണ്ട് ഇട്ട് രാത്രി കൺവെൻഷൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉണ്ണുണ്ട് സാറിനെ കിടത്തുമാൻ തക്ക വണ്ണം ക്രമീകരിച്ചിരിക്കുക. അന്ന് രാത്രി ദൈവത്തിന്റെ വന്ന ശക്തിയോട് കഴിയ സാർ ഘോഷിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് മത്തായത്തിനപ്പച്ചന്റെ വീട്ടിൽ വന്ന് ഊണും കഴിഞ്ഞിട്ട് ഈ കളയിൽ പോയി കിടക്കുവാനാണ് അപ്പച്ചൻ ക്രമീകരിച്ചിരിക്കുന്നത്. തന്റെ വീട്ടിൽ വന്ന് കൊരണ്ടി പലയിരുന്ന് ഉണ്ണുണ്ണി സാർ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ മത്തായത്തിനപ്പച്ചൻ പറഞ്ഞു, സാറ് ഇവിടെ കിടക്കാൻ തക്കവണ്ണം സൗകര്യമില്ല, എന്നാൽ സാറിന് കിടക്കുവാൻ തക്കവണ്ണം ഞാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒരു കടയിൽ ആ വാടകയ്ക്കെടുത്ത് കട്ടിലൊക്കെ ക്രമീകരിച്ച് മനോഹരമായി എന്റെ സൗഹൃദത്തോട് ഞാൻ ക്രമീകരിച്ചിട്ടുണ്ട്. ഉടനെ കെ എം റാ സാർ എന്നോട് പറഞ്ഞു, മത്തായിച്ച അങ്ങനെ പറയരുത്, ഇന്ന് രാത്രിയിൽ മത്തായിച്ചന്റെ ഈ കൂടുതൽ ഞാൻ കിടക്കുമെന്ന് പറഞ്ഞു. ഉടനെ മത്തായിച്ചിനെ പറ്റി പറഞ്ഞു, സാറങ്ങനെ പറയരുത്, എന്റെ വീട്ടിൽ കിടക്കാൻ സൗകര്യമില്ല, ഈ പിള്ളേരെല്ലാം കൂടെ കിടന്ന് രാത്രി തന്നെ ബഹളം ഉണ്ടാക്കും, സാറിന് അസൗകര്യമായിരിക്കും, അതിനുള്ള സൗകര്യമില്ല, അതുകൊണ്ട് ഇവിടെ കിടക്കാൻ പ്രയാസമാണ്. സാർ പറഞ്ഞു, ഇല്ല, മത്തായിച്ചിനെത്ര പറഞ്ഞാലും ഇന്ന് രാത്രിയിൽ മത്തായിച്ചന്റെ കൂടുതൽ ഞാൻ കിടക്കും. ഒരു പായ എടുത്തു കൊടുത്തു, ഒരു തലയിൽ എടുത്തു കൊടുത്തു. അന്ന് രാത്രിയിൽ ആ പായയെ മുഴക്കാൻ മടക്കിക്കൊണ്ട് ഉണ്ണുണ്ണി സാറിന് പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവേ നിന്റെ ദാസന്റെ ഭവനത്തിൽ ഈ എളിയവൻ മുഴങ്കാൻ മടക്കി പ്രാർത്ഥിക്കുന്നു, ഈ ചറ്റക്കുടിൽ വ്യത്യാസപ്പെടുത്തണമേ, നിന്റെ ദാസന്റെ അനുഗ്രഹിക്കണമേ എന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ടല്ലോ സ്വർഗത്തില് ദൈവം കേട്ടു. തന്റെ ഞെരുക്കത്തിൽ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു, പഠിപ്പിച്ചു. അവരെല്ലാം ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലൊക്കെ കടന്നുപോയി. തന്റെ ചറ്റക്കുളിൽ ഒരു കൊട്ടാരമായി മാറുവാനിടയായിത്തീർന്നു. തന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം കൊടുത്തു. ഈ കുഞ്ഞുങ്ങളെല്ലാം ഗൾഫ് രാജ്യത്തു നിന്നും അമേരിക്കയിൽ വരുമ്പോൾ നമ്മുടെ അപ്പച്ച സാക്ഷ്യം പറയാൻ പറഞ്ഞിരിക്കും. അദ്ദേഹം പറയുന്ന സാക്ഷ്യം, എന്റെ പ്രിയപ്പെട്ടവര്, ഞാനൊരു റബ്ബർ വെട്ടുകാരനായിരുന്നു. അപ്പൊ കുഞ്ഞുങ്ങൾ ഡോക്ടർമാരൊക്കെ ആയതുകൊണ്ട് അപ്പച്ച ഇത് പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതായ പ്രയാസം അവർക്കുണ്ട്. കാരണം അവർക്കൊരു നാണക്കേട് പോലെ. അപ്പച്ചൻ പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഇഷ്ടമല്ല, എങ്കിലും എന്റെ പഴയ അവസ്ഥ എനിക്ക് മറക്കാനൊക്കത്തില്ല. ഞാനൊരു റബ്ബർ വെട്ടുകാരനായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഉണ്ണുണ്ണി സാർ എന്റെ ചട്ടക്കുള്ളിൽ രണ്ട് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്റെ ദൈവം കേട്ടു, എന്റെ ദൈവം ഞാൻ അനുഗ്രഹിച്ചു, എന്റെ ചട്ടക്കുള്ളിൽ കൊട്ടാരമാക്കി എന്റെ മക്കളെ ദൈവം അനുഗ്രഹിച്ചു. ക്രൈസ്തലോ ഇന്ന് വർക്കാണ് ദൈവത്തിന്റെ പൈതൃ ലഭിച്ച നന്മയിൽ നമുക്ക് ദൈവത്തോട്. ഒരു വരിയോട് കൂടെ മാത്രമല്ല ഞാൻ യോധൻ, ഇപ്പോഴോ ഞാൻ തണ്ടുകൂട്ടമായി. ഇന്ന് രാവിലെ സമയം ചോദിക്കട്ടെ, നിന്റെ മഴ അതുണ്ടാകുകതി മറക്കരുത്, നിന്റെ മഴ അവസ്ഥ മറക്കരുത്, നിന്റെ മഴ ചട്ടക്കുള്ളിൽ മറക്കരുത്. ദൈവത്തിന്റെ ഉയർത്തിന് ദൈവത്തിന് അനുഗ്രഹിച്ചത് അനുഗ്രഹിച്ചത് ഉയർത്തിന്. എന്റെ ദൈവം എന്നെയും അനുഗ്രഹിച്ചു. എന്റെ മഴ അവസ്ഥ അറിയാവുന്ന കുഞ്ഞുപോല് ഈ സഭയുടെ മെമ്പറാണ്. ഞാൻ അവിടെ കേട്ടു വന്നപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായ കാലം ഉണ്ടായിരുന്നു. ഞാൻ സാക്ഷി പറയാൻ തക്കവണ്ണം സമയമെടുക്കുന്നില്ല. ഞാനൊരു പാണ്ഡിന് വേണ്ടി ബുദ്ധിമുട്ടിട്ടുണ്ട്. ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടതായ സന്ദർഭങ്ങളുണ്ട്. എന്നാ എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഇന്ന കാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരനുഗ്രഹിക്കപ്പെട്ട ദാസനായിട്ടാണ് നിൽക്കുന്നത് എന്നാണ് എന്റെ പഴയ അവസ്ഥ ഞാൻ മറന്നിട്ടില്ല. ക്രൈസ്തലോ പഴയ അവസ്ഥയിൽ നിന്ന് ദരിദ്രനെ കുപ്പയെന്ന് ഉയർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവിടെ പഴയ വഴി മറക്കരുത്, നമ്മുടെ അതുല്ലാം മുഖം മറക്കരുത്, നമ്മുടെ യഹൂദാ മരുഭൂമി മറക്കരുത്, പഴയ ചട്ടക്കുള്ളിൽ മറക്കരുത്, പഴയ അവസ്ഥ മറക്കരുത്. അവൻ ചെയ്ത നന്മകളെ ഓർത്ത് നമ്മുടെ കാലങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം.